بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد كتاب التوحيد النقر أندت لنا رند آيات قلعنا نملي دوره പഠിച്ചുവന്നത്. ഒന്നാമത്തെ ആയത്ത് സൂറത്തു സാരിയാത്തിലെ ആയത്താണ്. വമാ ഖലഖ്തു അൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന സൂറത്തു സാരിയാത്തിലെ ആയത്താണ് നമ്മൾ ആദ്യം പഠിച്ചത്. രണ്ടാമത്തെ ആയത്ത് വഖദ റബ് വലഖദ് ബഅസ്ന ഫി കുല്ലി ഉമ്മത്തി റസൂല അനി അബ്ദുല്ലാഹ വജ്തനി ബുത്താഹൂത്. ഈ രണ്ടായത്തുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപാഠമായിരിക്കും, ഹഫ്ദുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. മൂന്നാമത് പഠിക്കാനുള്ള ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്താണ്. വഖദ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽവാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങുന്ന ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹി, ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. വഖദ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ. ഖദ എന്ന് പറഞ്ഞാൽ വിധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഖദ എന്ന പദം വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്നിലധികം അർത്ഥങ്ങൾ അതിന് ഖദ എന്ന പദം പല അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് അൽ ഖദ ബിമഅന അൽ ഹുക്മി വശ്ശറ, വിധി പറയുക എന്ന അർത്ഥത്തിൽ, വിധിച്ചിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. ഖദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹകമ വശ്ശറ, വിധിച്ചിരിക്കുന്നു, മതനിയമമായി നിശ്ചയിച്ചിരിക്കുന്നു. ആ അർത്ഥമാണ് ഇവിടെ ആയത്തിനുള്ളത്. ഈ ആയത്തിൽ വഖദ എന്നതിന്റെ ഉദ്ദേശം അള്ളാഹു വിധിച്ചിരിക്കുന്നു, അള്ളാഹു മതനിയമമായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. രണ്ടാമത്തെ ഖദ എന്ന പദം ഖുർആനിൽ വന്നിട്ടുള്ളത്, സുന്നത്തിൽ വന്നിട്ടുള്ളത് ഖദ അൽ ഖദാഉ വൽ ഖദർ എന്ന അർത്ഥത്തിലാണ്. അൽ ഖദാഉ വൽ ഖദർ, വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അൽ ഖദാഉ വൽ ഖദർ എന്ന് പറയാറുണ്ട്. അൻ തുഅ്മിന ബിൽഖദരി ഖൈരിഹി വശരിഹി എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ, വിധിവിശ്വാസം എന്ന അർത്ഥത്തിൽ ഖദ എന്ന പദം പ്രയോഗിക്കാറുണ്ട്. മൂന്നാമത്തെ അർത്ഥം അൽ ഇഖ്ബാർ, വാർത്ത അറിയിക്കുക എന്ന അർത്ഥത്തിൽ, ഒരു കാര്യം അറിയിക്കുക എന്ന അർത്ഥത്തിൽ ഖദ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്റാഇന്റെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു, وقضينا الى بني اسرائيل اي اخبرنا بني اسرائيل نعم بنو اسرائيل ഗാരോട് ഖദാ ചെയ്തു എന്ന് പറഞ്ഞാൽ നാം ബനൂ ഇസ്രായീൽ ഗാരോട് അറിയിച്ചു, അവർക്ക് അറിയിപ്പ് നൽകി എന്നാണ് അവിടെ ഖദാ എന്ന പദത്തിന്റെ അർത്ഥം. 4-ാമത്തെ അർത്ഥം അൽ ഫറാഗ്, ഒരു കാര്യം അതിൽ നിന്ന് അവസാനിക്കുന്നതിന്, ഒരു കാര്യം, ഒരു പ്രവൃത്തി അത് ചെയ്ത് തീർക്കുന്നതിന് ഫറാഗ് എന്ന് അറബിയിൽ പറയും. ആ അർത്ഥത്തിൽ ഖദ എന്ന പദം പ്രയോഗിക്കും. ഫറാഗ് അൽ ഫറാഗ്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫഇദ ഖദൈതുമുസ് സലാ, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫഇദ ഖദൈതുമുസ് സലാത ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലണം. എപ്പോൾ? ഫഇദ ഖദൈതുമുസ് സലാ, നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞാൽ. ഖദ എന്ന പദം എത്ര അർത്ഥത്തിൽ പ്രയോഗിക്കും? 4-ാം അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് അൽ ഹുക്മു വശ്ശറ, അല്ലെങ്കിൽ ഹകമ വശ്ശറ എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തേത് അൽ ഖദ വൽ ഖദർ. മൂന്നാമത്തേത് അൽ ഇഖ്ബാർ. 4-ാമത്തേത് അൽ ഫറാഗ്. ഈ 4 അർത്ഥങ്ങളിലും ഖദ എന്ന പദം ഖുർആനിലും സുന്നത്തിലും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വഖദ റബ്ബുക്, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. വഖദ റബ്ബുക്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖളാ ചെയ്തിരിക്കുന്നു എന്നതിന്റെ അർത്ഥം ഈ ആയത്തിൽ എന്താണ്? അവൻ വിധിച്ചിരിക്കുന്നു എന്നാണ്. അവൻ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു, അതാണ് ഇവിടെ ഖളാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മുഫസ്സിരീങ്ങളിൽ ചേർ പറഞ്ഞതുപോലെ അമറ എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അമറ കൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇബ്നു അബ്ബാസ്, ഖതാദ, അൽ ഹസൻ അൽ ബസറി, ഇബ്നു സൈദ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ സലഫുകളിൽ പലരും വഖദാ റബ്ബുക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമറ റബ്ബുക്, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഇതിന്റെ വിശദീകരണമായി പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു, ഉബൈ ഇബ്നു കഅബ്, മുജാഹിദ് പോലുള്ളവർ പറഞ്ഞു വസ്സ ഔ ഔസ, അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ചെയ്തിരിക്കുന്നു, അതായത് മതമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മത നിയമമായി നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ അർത്ഥം. വഖദാ റബ്ബുക്, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എന്താണ്? അല്ലാഹ് മതത്തിൽ നിയമമായി നിശ്ചയിച്ചിരിക്കുന്നു. ഈ പറയാൻ പോകുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിലെ നിയമമായി നിശ്ചയിച്ചിരിക്കുന്നു, അതാണ് ഇവിടുത്തെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികൾ, തീരുമാനങ്ങൾ, അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഖളാഉൻ, ഖളാഉൻ ശർഇയുൻ, ഒന്ന് ഖളാഉൻ ശർഇയുൻ, മതപരമായ നിയമങ്ങൾ. രണ്ട് ഖളാഉൻ കൗനിയുൻ, പ്രാപഞ്ചികമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ, വിധികൾ. മതവിധികളുണ്ട്, പ്രാപഞ്ചികമായ വിധികളുണ്ട്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പക്ഷേ ഈ കാര്യം ഈ ആയത്തിൽ ഒന്നുകൂടി വിശദമാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഉകൾ രണ്ട് രൂപത്തിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഖളാ എന്ന പദം മേലെ എഴുതിയിട്ട് ഒരു ട്രീ വരക്കുന്ന പോലെ വരച്ചിടാം. അതിന് നാല് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഹക്കമ വ ശറഅ, രണ്ട് അൽ ഇഖ്ബാർ, മൂന്ന് അൽ ഫറാഗ്, നാല് അൽ ഖളാഉ വൽ ഖദർ. ഈ നാല് അർത്ഥങ്ങൾ എഴുതിയതിന് ശേഷം നമ്മൾ അതിൽ ഹക്കമ വ ശറഅ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ രണ്ട് വരകൾ ഇട്ടിട്ട് വീണ്ടും എഴുതാം, അൽ ഖളാഉ അശ്ശറഈ വൽ ഖളാഉ അൽ കൗനി. അത് രണ്ട് രൂപത്തിലാണ്. അള്ളാഹുവിന്റെ വിധികൾ, തീരുമാനങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഖളാഉൻ ശറഈയുൻ, മതപരമായ തീരുമാനങ്ങൾ. മതപരമായ തീരുമാനങ്ങൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. മതപരമായ ഏത് നിയമം നിങ്ങൾ എടുത്തോളൂ, അതൊക്കെ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കും. അള്ളാഹു ഒരിക്കലും ഒരു കാര്യം അവന് വെറുപ്പുണ്ടായിട്ട് അനുവദിക്കുകയില്ല. മതത്തിലെ ഏതൊരു നിയമം നിങ്ങൾ കണ്ടത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്. ചില ആളുകൾ തലാഖിനെ പറ്റി പറയുന്ന സമയത്ത് പറയാറുണ്ട്, അള്ളാഹു അനുവദിച്ചത് വെച്ച് ഏറ്റവും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് തലാഖ് എന്ന്. യഥാർത്ഥത്തിൽ ആ ഹദീസ് ളൈഫാണ്, അതിന്റെ സനദ് ദുർബലമാണ് എന്നതിനോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, അള്ളാഹു ഒരിക്കലും വെറുപ്പുള്ള ഒരു കാര്യം അനുവദിക്കുകയില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയില്ല. ശറഈയിലെ ഒരു നിയമവും അള്ളാഹുവിന് ഉറപ്പുള്ളതായിട്ടില്ല. അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ്. തലാഖ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തലാഖിന്റെ സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തലാഖാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. തലാഖിന്റെ സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ തലാഖ് ചെല്ലലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യം. തലാഖിന്റെ സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഏത് മതവിധികൾ, ചില ആളുകൾ നമസ്കാരം ഖസർ ചെയ്യുകയില്ല. കാരണം എന്താണ്? അവർ വിചാരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു തആലക്ക് കൂടുതൽ ഇഷ്ടം നാല് റക്അത്ത് നമസ്കരിക്കലാണ്. യാത്രയുടെ സന്ദർഭത്തിൽ വലിയ യാത്രകൾ ചെയ്താൽ പോലും അവരെന്തെയ്യില്ല, ഖസറയില്ല, പറയും നാല് റക്അത്ത് നമസ്കരിക്കാം. കാരണം അള്ളാഹുവിന് എന്തായാലും റക്അത്ത് അല്ലേ, അള്ളാഹുക്ക് ഇഷ്ടമായിരിക്കും. ഒരിക്കലുമില്ല, അള്ളാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹു മതത്തിൽ നിയമം നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് അള്ളാഹുവിന്റെ എല്ലാ ശറഈയായ നിയമങ്ങളും. അതിലൊന്നുപോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതില്ല. ഇഷ്ടമില്ലെങ്കിൽ അള്ളാഹു അത് നിയമമാക്കില്ല. മനസ്സിലായില്ല? അതൊരു നിയമമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത് ഖളാഉൻ കൗനിയുൻ, അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ നിയമങ്ങൾ. പ്രാപഞ്ചികമായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതുണ്ടായേക്കാം, ചിലപ്പോൾ അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തതുണ്ടായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ചിലപ്പോൾ പ്രാപഞ്ചികമായ നിയമങ്ങളിൽ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രാഇൽ പറഞ്ഞു, വഖളൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർദി മറതൈൻ. ബനു ഇസ്രായീലുകാരോട്, യഹൂദരോട് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു, ലതുഫ്സിദുന്ന ഫിൽ അർദി മറത്തൈൻ, ഭൂമിയിൽ നിങ്ങൾ രണ്ട് തവണ കുഴപ്പമുണ്ടാക്കും. ഇവിടെ ഖദ എന്ന പദമാണ് പ്രയോഗിച്ചത്. ഇബ്നു ഉസൈമി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ എന്ന പദം പ്രയോഗിച്ചത് അല്ലാഹുവിന്റെ പ്രാപഞ്ചികമായ തീരുമാനമാണ്. ബനു ഇസ്രായേലുകാർ ഭൂമിയിൽ രണ്ട് തവണ കുഴപ്പമുണ്ടാക്കും, പക്ഷെ അള്ളാഹുക്ക് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണ ഇഷ്ടമാണോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് വിധിച്ചു? അത് അള്ളാഹുവിന്റെ കൗനിയായ പ്രാപഞ്ചികമായ നിയമമാണ് എന്നതുകൊണ്ടാണ്. ശരി, അപ്പോൾ നമ്മൾ ചോദിക്കട്ടെ, പല ആളുകൾക്കും അള്ളാഹു ഖദറുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ വിധിച്ചത്? അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്ത് തീരുമാനിച്ചത്? ഇത് പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഖദാഉൻ ശറാഇ ഖദാഉൻ കൗനി എന്ന വിഷയം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഖദാ ഖദറിലുള്ള അനേകം ഇഷ്കാലുകൾ ഇല്ലാതെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ടാണ് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത്, വിധിച്ചത്, ഇങ്ങനെ ഉണ്ടാകണമെന്ന് അള്ളാഹു എന്തിനു തീരുമാനിച്ചു? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ, ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചില കാര്യങ്ങൾ അതിലെ ഏതെങ്കിലും ഒരു ഭാഗം വെറുപ്പുള്ളതായേക്കാം, പക്ഷെ മൊത്തത്തിൽ ആ കാര്യം അയാൾക്ക് ഇഷ്ടമുള്ളതായേക്കാം. ഉദാഹരണത്തിന്, കുട്ടികൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടിക്കാറുണ്ട്. കുട്ടികളെ അടിക്കുക എന്നത് പല രക്ഷിതാക്കൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല, പക്ഷെ അയാൾക്ക് അടിക്കുക എന്ന പ്രവൃത്തി വെറുപ്പുള്ളതാണെങ്കിലും ആ അടി കിട്ടിയതിന് ശേഷം ആ കുട്ടി നന്നാവുക എന്ന കാര്യം, അതിന്റെ നതീജ, അതിന്റെ ഫലം, അതിനു പിന്നിലുള്ള യുക്തി, അതിനു പിന്നിലുള്ള ഹിക്മത്ത്, അത് അയാൾക്ക് ഇഷ്ടമാണ്. ആ പ്രവൃത്തി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അയാൾക്ക് അതിന് ഇഷ്ടമാണ്, പക്ഷെ അതിലെ ഒരു ഭാഗം മാത്രമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം വെറുപ്പുണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്ന, രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കയ്പുള്ള മരുന്ന് കൊടുക്കുക എന്നതോ അതല്ലെങ്കിൽ അയാളുടെ ശരീരം വെട്ടിമുറിക്കുക എന്നതോ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. രോഗിക്ക് തന്നെയും അത് ഇഷ്ടമല്ല, പക്ഷേ രോഗം ശരിയാകുമെന്ന കാരണത്താൽ അയാൾ എന്തു ചെയ്യുന്നു? അത് സമ്മതിക്കുന്നു, അതിന് ഇഷ്ടപ്പെടുന്നു. അയാൾ ആ ചികിത്സ മരുന്ന് തലപ്പോൾ ഇഷ്ടമില്ല എന്നിട്ട് പോലും അയാൾ ചിലപ്പോൾ കഴിച്ചേക്കാം. ഇത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ വരെ ഇങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു കാര്യം നിശ്ചയിക്കുമ്പോഴും അതിന്റെ ഒരു വജ്ഹ്, അതിന്റെ ഒരു ഭാഗത്തിൽ ചിലപ്പോൾ തിന്മകൾ ഉണ്ടായേക്കാം. അതിന്റെ അർത്ഥം ആ തിന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു അത് സൃഷ്ടിച്ചത് എന്നല്ല, മറിച്ച് അതിനു പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ ഹിക്മത്തുകളുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറെ പ്രയാസങ്ങളുണ്ടായി, അയാൾ പറയുന്നത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഇങ്ങനെയൊക്കെ വിധിച്ചത്? ചിലപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള സബർ കാരണത്താൽ അയാൾക്ക് നാളെ സ്വർഗം ലഭിച്ചേക്കാം, ഇതിന് വലിയ ഹിക്മത്തുണ്ട്. അതല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആപത്തുകൾ, ആ സന്ദർഭത്തിൽ അയാൾക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിഞ്ഞേക്കാം. പല ഹിക്മത്തുകൾ ഒരു കാര്യത്തിന് പിന്നിലുണ്ടായേക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഖദാഉൻ കൗനി, അവന്റെ പ്രാപഞ്ചികമായ നിയമങ്ങൾ തീരുമാനിക്കുന്നത് ചിലപ്പോൾ അവന് ഇഷ്ടമുള്ളതായേക്കാം, ചിലപ്പോൾ അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായേക്കാം. ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നതിന്റെ അർത്ഥം മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നു എന്നല്ല, മറിച്ച് ആ പ്രവൃത്തി, അതിന്റെ ലക്ഷ്യം, അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് ഒരു നന്മയിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ജിഹാദ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിലുള്ള ജിഹാദ്. ചിലപ്പോൾ ചില മുഅ്മിനീങ്ങൾ അതിൽ മരണപ്പെട്ടു പോയേക്കാം, ചില മുഅ്മിനാത്തുകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടേക്കാം, പക്ഷെ മൊത്തത്തിൽ ആ പ്രവൃത്തി മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാമിക സമൂഹത്തിന് വലിയ ഗുണവും ഫായിദയും നൽകുന്നുണ്ട്. മാത്രമല്ല ഈ മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗമുണ്ട്. ഇങ്ങനെ അനേകം നന്മകൾ ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഷെയ്ത്താനെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, പല കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ ചില കാരണങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞു, ഷെയ്ത്താൻ ഉള്ളതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ ഉണ്ടായത്, ഇല്ലെങ്കിൽ തിന്മകളില്ല. തിന്മയില്ലെങ്കിൽ പിന്നെ ഇസ്തിഗ്ഫാർ ഇല്ല. ഇസ്തിഗ്ഫാർ ആകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഒരു സമൂഹം ഒന്നാകെ തിന്മ ചെയ്യാതിരിക്കുകയും അവരെല്ലാവരും നന്മ മാത്രം ചെയ്യുകയുമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ മാറ്റി വേറൊരു സമൂഹത്തെ കൊണ്ടുവരും, എന്നിട്ട് അവർ തിന്മ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. ഇസ്തിഗ്ഫാർ അള്ളാഹുവിന് അതിനു മാത്രം ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഓരോ കാര്യത്തിന് പിന്നിലും ഒരു ഹിക്മത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏതൊരു പ്രവൃത്തിയും വ്യക്തമായ ഹിക്മത്ത് ഇല്ലാതെ ഉണ്ടായിരിക്കുകയില്ല. ഏതൊരു പ്രവൃത്തിക്കും ഇതിൽ വ്യക്തമായ ഹിക്മത്ത് ഉണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവൃത്തികൾ മനുഷ്യൻ ചിലപ്പോൾ പ്രവർത്തിക്കുമ്പോൾ അതിന് പിന്നെ ഹിക്മത്ത് ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഏതൊരു ഫിഅലും ഏതൊരു പ്രവൃത്തിയും രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കും. ഏതൊരു പ്രവൃത്തി അള്ളാഹ ചെയ്യുന്നുണ്ടോ അലൈക്കും സലാം, ആ പ്രവൃത്തികളുടെ പിന്നിൽ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഒന്ന് അൽ ഹിക്മ, പരിപൂർണമായ യുക്തി. യുക്തിയില്ലാതെ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു ചെയ്യില്ല, എന്തെങ്കിലും ഒരു ലക്ഷ്യം അതിന് പിന്നിൽ ഉണ്ടായിരിക്കും. രണ്ട് അൽ ഇറാദ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശം. ഇന്നമ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇന്നമ ഇദാ അറാദ ഷൈഅൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറയേണ്ട താമസം ആ വസ്തു ഉണ്ടാകുന്നതാണ്. അപ്പൊ രണ്ട് രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖളാ ഉള്ളത്. ശരിക്കും നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്, ഒന്ന് ഖളാഉൻ ശർഈ, രണ്ട് ഖളാഉൻ കൗനി. ഖളാഉൻ ശർഈ എന്ന് പറഞ്ഞാൽ മതപരമായ അള്ളാഹുവിന്റെ എല്ലാ വിധം നമസ്കരിക്കണം, നോമ്പോക്കണം, ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ ദീനിൽ എന്തൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഖളാഉൻ ശർഈ ആണ്. രണ്ടാമത്തേത് ഖളാഉൻ കൗനി, പ്രാപഞ്ചികമായ നിയമം. അതിൽ ചിലപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതുണ്ടായേക്കാം, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും ഉണ്ടായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന് ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നല്ല, മറിച്ച് ആ ഇഷ്ടമില്ലായ്മ ഒരു പ്രത്യേക ഭാഗത്തു മാത്രമാണ്, മൊത്തത്തിൽ ആ പ്രവൃത്തി നന്മ കൊണ്ടുവരുന്നതാണ്. ഏത് കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്ലീസിന്റെ കാര്യം ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. അതല്ലെങ്കിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം അനേകം വുജൂഹുകളിൽ, അനേകം കാരണങ്ങൾ, ഇബ്ലീസിനെ സൃഷ്ടിച്ചതിനു പിന്നിലുള്ള അനേകം കാരണങ്ങൾ ഇബ്നു ഖയ്യിം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ഇബ്ലീസാണ് സൃഷ്ടികളിൽ ഏറ്റവും ഷെറുള്ള സൃഷ്ടി, പക്ഷെ അവനെ സൃഷ്ടിച്ചതിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അങ്ങേയറ്റത്തെ ഹിക്മത്തും അങ്ങേയറ്റത്തെ പിന്നെ ലക്ഷ്യവുമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്? അൻ, ഈ കാര്യമാണ്, ഇനി പറയാൻ പോകുന്ന കാര്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു. ലാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അല്ലാ തഅബുദു, അറബി അറിയുന്ന ആളുകൾക്കറിയാം ഇവിടെ ഇൽത്തിഫാത് എന്ന കാര്യം, ബലാഗയുമായി ബന്ധപ്പെട്ട കാര്യം ഇൽത്തിഫാത്, അത് ഈ ആയത്തിലുണ്ട്. എങ്ങനെയാണ്? വഖദാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. അത് ഏകവചനാണോ? റബ്ബുക, നീ എന്നുള്ളത് ഏകവചനാണ് അല്ലേ? വഖദാ റബ്ബുക്കും എന്നല്ല, വഖദാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. അല്ല തഅബുദു, തഅബുദു നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്, അത് ബഹുവചനമാണ്. ഇത് ഖുർആനിൽ പലയിടത്തും കാണാം, ഇൽത്തിഫാത്ത് എന്ന് പറയും. പറഞ്ഞാൽ ഏകവചനത്തിൽ ബഹുവചനത്തിലേക്ക് പോവുക, ബഹുവചനത്തിൽ ഏകവചനത്തിലേക്ക് പോവുക, അതെന്തിനാണ്? മടുപ്പുണ്ടാക്കാതിരിക്കാനാണ്. അറബി ഭാഷ പഠിക്കുന്ന, അതിന് ശരിക്കും മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ചിന്ത അതിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായകമാണ്. നമ്മളൊരു വാക്ക് പറയണം, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പാരഗ്രാഫ് ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാണ്, സെയ്ദ് അവൻ ഇന്നലെ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് സെയ്ദ് എന്നോട് സംസാരിച്ചു, എന്നിട്ട് സെയ്ദ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് സെയ്ദ് എന്നോട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ സെയ്ദ് സെയ്ദ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് മടുപ്പുണ്ടാക്കും. അതിനു പകരം സെയ്ദന്റെ അടുത്ത് വന്നു, അവൻ പിന്നെ ഇങ്ങനെ ചെയ്തു, പിന്നെ ചിലപ്പോൾ അവൻ എന്നുള്ളത് പറയാതെ അവർന്നോ, അങ്ങനെ ബമീറുകളിൽ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മലയാള ഭാഷയിൽ പോലും ചെറിയ രൂപത്തിൽ അത് സാഹിത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ആരാധിക്കരുത്. അതിൽ ഇൽത്തിഫാത്ത് ഉണ്ട്, സുൽ തഫ്സീറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇൽത്തിഫാത്ത് എന്ന കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ലാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്. ഇവിടെ റബ്ബുക്കും അതേപോലെ ഖുർആനിൽ പലയിടത്തും കാണാം ഇൽത്തിഫാത്ത് ധാരാളം വന്നിട്ടുണ്ട്. ഇത് എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. അതിന് മാത്രം ഖുർആനിൽ ഇൽത്തിഫാത്ത് ഉണ്ട്. ഖുർആനിന്റെ ഒരു രൂപമാണ്, ഒരു അതിന്റെ ബലാഗയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇൽത്തിഫാത്ത്. ഇൽത്തിഫാത്ത് തന്നെ പെട്ടെന്ന് അങ്ങോട്ടും കൂടി മാറിക്കൊണ്ടിരിക്കുക, ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കാതെ, കാരണം അത് ചിന്തയെ എപ്പോഴും എന്ത് ചെയ്യും, ഉണർത്തിക്കൊണ്ടേയിരിക്കും. അറബി പഠിച്ച ആളുകൾക്ക് ഖുർആനിൽ വല്ലാത്ത മുഅ്ജിസത്ത് കാണാൻ കഴിയുന്നതിന്റെ ഒരു കാരണം അതാണ്. ഖുർആൻ എപ്പോഴും മടുപ്പുണ്ടാക്കില്ല. അതിന്റെ അർത്ഥം എപ്പോഴും നമ്മുടെ ബുദ്ധിയെ എപ്പോഴും വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അത് ഖുർആനിന്റെ പ്രത്യേകതകളൊന്ന്. അല്ലാ ചഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യാനേ പാടില്ല. ഇല്ലാ ഇയ്യാഹു, ഇല്ല അല്ലാതെ. ഇല്ല എന്നാണ് അറിയാതെ, ലാ ഇലാഹ ഇല്ലല്ലാ, അതിലെ ഇല്ല ഇസ്തിസ്നാഇന്റെ കലിമത്താണ്. ലാ തഅബുദു ഇല്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് ഈ പറയുന്നതല്ലാതെ ആരെ? ഇയ്യാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ, അവനെ അല്ലാതെ. ഇയ്യാക എന്നാൽ എന്താ? നിന്നെ. ഇയ്യാക എന്ന് പറഞ്ഞാൽ നിന്നെ, ഇയ്യാഹു എന്ന് പറഞ്ഞാൽ അവൻ. അവനെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദാ ചെയ്തിരിക്കുന്നു, അവൻ കൽപ്പിച്ചിരിക്കുന്നു, അവൻ വസിയത്ത് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. തയ്യിബ്, ഈ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ നേരെ അർത്ഥമുണ്ട്. ബിൽ മുതാബഖ, നേരെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥമാണ് ഈ ആയത്തിലുള്ളത്. ആർക്ക പറഞ്ഞുതരാൻ പറ്റും, വിശദീകരിച്ചു തരാൻ പറ്റും? എങ്ങനെയാണ്? ഞാൻ ഇല്ലല്ലാ എന്നത് കിട്ടി. പക്ഷെ തിരിച്ചു പറയാൻ പറ്റും, അല്ലാ തഅബുദു എന്നത് ലാ ഇലാഹ എന്നതിന്റെ അർത്ഥമാണ്. ഇല്ല ഇയ്യാഹു എന്നത് അതിന്റെ അർത്ഥം ഇല്ലല്ലാ. ഹദ നഫിയുൻ വഇസ്ബാത്, നിഷേധവും സ്ഥിരീകരണവും ആയത്തിലുണ്ട്. വ്യക്തമായ നിഷേധവും സ്ഥിരീകരണവും, നഫിയും ഇസ്ബാത്തും ഈ ആയത്തിലുണ്ട്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. നേരെ നമുക്ക് വ്യക്തമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ആയത്താണ്. ഒരാളോട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആയത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം കൽപ്പിച്ച കാര്യം തൗഹീദാണല്ലോ, എല്ലാവരും സമ്മതിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം കൽപ്പിച്ച കാര്യം ലാ ഇലാഹ ഇല്ലല്ലാ പറയലാണല്ലോ, എല്ലാവരും സമ്മതിക്കും. തയ്യബ്, അതിന്റെ അർത്ഥം ഇതാ, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് എടുക്കരുത് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം. ബിൽ മുതാബഖ, അതായത് നേരെ കൃത്യമായിട്ട് അതേ ഓർഡറിലാണ് ആയത്ത് വന്നിട്ടുള്ളത്. ലാ തഅബുദു ഐ ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലാ ഇയ്യാ, നേരെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥമാണിത്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ ഇബാദത്ത് എടുക്കാൻ പാടില്ല. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇബാദത്ത് എടുക്കുക എന്നത് മൂന്ന് രൂപത്തിലുണ്ട്. അൽ ഉബൂദിയ്യത്തു തൻഖസിമു ഇലാ തലാസത്തി അക്സാമിൻ, അള്ളാഹുവിന്റെ അടിമയാകുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നത് മൂന്ന് രൂപത്തിലുണ്ട്, അല്ലെങ്കിൽ അതിൽ മൂന്ന് പദവികളുണ്ട്. ഒന്ന് അൽഉബൂദിയ്യത്തുൽ ആമ്മ, അൽഉബൂദിയ്യത്തു അൽ ആമ്മ. ഒന്നാമത്തേത് എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, കാഫിറും മുസ്ലിമും മുനാഫിഖും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളാണ്. എല്ലാവരെ പറ്റിയും ഇബാദി എന്ന് പറയാൻ സാധിക്കും ഇല്ലേ? എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളല്ലേ? സംശയമുണ്ടോ ആ കാര്യത്തിൽ? അള്ളാഹു അല്ല എന്റെ സ്രഷ്ടാവ് എന്ന് നിഷേധിക്കുന്ന നിരീശ്വരവാദി, അവന്റെയും സ്രഷ്ടാവ് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. മാത്രമല്ല അവൻ അള്ളാഹുവിന്റെ അടിമയുമാണ്. അവനത് നിഷേധിച്ചാൽ ഇത് അൽ ഉബൂദിയ്യത്തുൽ ആമ്മ, എല്ലാ സൃഷ്ടികൾക്കും ബാധകമായ അൽ ഉബൂദിയ്യത്തുൽ ആമ്മ,
പൊതുവായ ഉബൂദിയത്ത്, പൊതുവായ അടിമത്വം, അതെല്ലാവർക്കുമുണ്ട്. രണ്ട് അൽ ഉബൂദി, രണ്ടാമത്തേത് അൽ ഉബൂദിയത്തുൽ ഖാസ്സ, രണ്ടാമത്തേത് അൽ ഉബൂദിയത്തു അൽ ഖാസ്സ, ഇതിൽ മുഅ്മിനീങ്ങൾ മാത്രമാണ് പെടുക. അതിൽപ്പെട്ടാണ് വഇബാദുർ റഹ്മാനി അല്ലദീന, ഇവിടെ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞു. ഇവിടെ ആരെ പറ്റിയാ പറഞ്ഞത്? കാഫിരീങ്ങളെ പറ്റിയാ അല്ല, അവിടെ മുഅ്മിനീങ്ങൾ മാത്രമാണ് ഉദ്ദേശം. വഇബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗന, സൂറത്തുൽ ഫുർഖാൻ 63-ാമത്തെ ആയത്ത്. നേരത്തെ പറഞ്ഞ അൽ ഉബൂദിയത്തുൽ ആം, അതിനുള്ള തെളിവ് സൂറത്തു മറിയം 93-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതി റഹ്മാനി അബ്ദ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആരൊക്കെ ഉണ്ടോ അവനൊക്കെ അള്ളാഹുവിന്റെ അബ്ദായിട്ട് വരുന്നത്. അതിൽ കാഫിറും പെടും, മുഅ്മിനും പെടും, മുസ്ലിമും പെടും, മുനാഫിക്കും പെടും, എല്ലാവരും പെടും. നഅം, അതിലെല്ലാവരും ഉൾപ്പെടും. സൂറത്തു മറിയം 93. ഇനി മൂന്നാമത്തെ ഇനം ഖാസ്സത്തുൽ ഖാസ്സ, പ്രത്യേകമാക്കപ്പെട്ടതിൽ തന്നെ പ്രത്യേകമായത് എന്ന് പറയാൻ, അങ്ങേയറ്റം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അതിലാണ് അമ്പിയാക്കന്മാർ പെടുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ എന്താ പറയാറുള്ളത്? അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിന്റെ അബ്ദാണ്. അത് കേവലം നമ്മളൊക്കെ അടിമ എന്ന് പറയുന്ന രൂപത്തിലല്ല അതിന്റെ ഉദ്ദേശം, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകതയുള്ള, അവൻ പ്രത്യേകമായി സ്വീകരിച്ച അടിമയാണ്. ഉബൂദിയത്തിന്റെ പരിപൂർണത, അടിമത്വത്തിന്റെ പരിപൂർണത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ പറ്റി പറയുമ്പോൾ പലയിടത്തും അബ്ദി എന്ന പദം വന്നിട്ടുണ്ട്. സൂറത്തുൽ ഇസ്റാ, അതിൽ പറഞ്ഞു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്, ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, സൂറത്തുൽ ഇസ്റായിലെ 3-ാമത്തെ ആയത്ത്. ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ, അദ്ദേഹം നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. ഇത് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വതആല സ്വന്തത്തിനു വേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്ത അടിമകളാണ്. അവർക്ക് അള്ളാഹുവിനോടുള്ള പരിപൂർണമായ അടിമത്തമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന പലയിടത്തും, അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തിയ പലയിടങ്ങളിലും അവിടുത്തെ അടിമ എന്ന് വിളിച്ചിട്ടുണ്ട്. ധാരാളം ആയത്തുകളിൽ അത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഇസ്റായിൽ പറഞ്ഞു, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, ഇസ്റായിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് തന്റെ അടിമയെ ഇസ്റാ ചെയ്യിപ്പിച്ചത്. അത് അല്ലാഹുവിന്റെ റസൂലിന് നൽകിയ മഹത്വമാണ്. ഇസ്റായിൽ നിന്ന് മനസ്സിലായി, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള, മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ഇസ്റാ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇസ്റാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ വിശേഷിപ്പിച്ച, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി എന്ന, തന്റെ അടിമക്ക് ഇസ്റാ ചെയ്യിപ്പിച്ചവൻ, തന്റെ അടിമയെ കൊണ്ട് ഇസ്റാ ചെയ്യിപ്പിച്ചവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച സന്ദർഭത്തിൽ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇറക്കിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴും ഖുർആനിൽ പറഞ്ഞു, ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, സൂറത്തുൽ ബഖറ 23-ാമത്തെ ആയത്ത്. ഖുർആൻ ഇറക്കിക്കൊടുത്തതിനെ പറ്റി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയ സമയമാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ അബ്ദി എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോഴും ഉദ്ദേശിക്കുന്നത് ഈ അർത്ഥമാണ്. സൂറത്തുൽ ബഖറ 23. ഇങ്ങനെ അനേകം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മറ്റ് അമ്പിയാക്കന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല അബ്ദി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് കേവലം സാധാരണക്കാരായ അടിമകൾ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത അടിമകൾ എന്ന അർത്ഥത്തിലാണ്. മൊത്തത്തിൽ ഖുർആനിലും സുന്നത്തിലും ഈ വേർതിരിവുകൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പണ്ഡിതന്മാരിൽ ചിലർ ഒരു അടയാളം അതിന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറയുന്ന സന്ദർഭത്തിൽ അതിന് ഇടയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹർഫുകൾ ഇല്ലെങ്കിൽ അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം ബാധകം. ഉദാഹരണത്തിന് അബ്ദുല്ലാഹ്, ഇബാദുർ റഹ്മാൻ, അതിനിടയിൽ ഒന്നുമില്ല. അതേസമയം വിശുദ്ധ ഖുർആനിൽ ഇബാദുൽ ലില്ലാഹ് ലാം ചേർന്ന് വന്നാൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അദാത്തുകൾ, മറ്റെന്തെങ്കിലും ഹർഫുകൾ അബ്ദ് അള്ളാഹ് എന്നതിനിടയിൽ വന്നു കഴിഞ്ഞാൽ അത് കുഫ്ഫാറുകളെ കൂടി ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാണ്. അതേസമയം അബ്ദുല്ലാഹ് എന്ന് അള്ളാഹുവിലേക്ക് നേരെ ചേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മുഅ്മിനീങ്ങൾ മാത്രമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. വഖദ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിരിക്കുന്നു, അവൻ വസിയത്ത് ചെയ്തിരിക്കുന്നു. റബ്ബുക, നിന്റെ റബ്ബ്, അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, നിങ്ങൾ അവനെ അല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനാ, രണ്ടാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനാ. വബിൽ വാലിദൈൻ, രണ്ടാമത് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള അൻ തുഹ്സിനു ബിൽ വാലിദൈൻ, നിങ്ങളുടെ രക്ഷ. അൽ ബിൽ അൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ പിതാവും മാതാവുമാണ് അതിന്റെ ഉദ്ദേശം. അൽ അബു അൽ ഉം, അവരാണ് ഒന്നാമത്തെ ഉദ്ദേശം. അതേസമയം അതിനു മേലെയുള്ള ആളുകളും അതിൽ ഉൾപ്പെടും. ചില ആളുകൾ ചോദിക്കാറുണ്ട്, വല്യപ്പാനോടും വല്യമ്മാനോടും ഈ ബാധ്യത നമുക്കുണ്ടോ? അതെ, അവരും ഈ പദത്തിൽ ഉൾപ്പെടും. അൽ വാലിദാൻ എന്ന പദത്തിൽ മുകളിലുള്ള ആളുകൾ, ഇതിന് മേലേക്ക് എത്ര ഉണ്ടോ അതൊക്കെ ഉൾപ്പെടും. അൽ വാലിദ് എന്നത് അല്ലെങ്കിൽ അൽ വാലിദാൻ എന്നത് കേവലം സ്വന്തം പിതാവിനും മാതാവിനും മാത്രം ബാധകമാവുന്നതല്ല, മറിച്ച് അവരുടെ വാപ്പാക്കും അവരുടെ വാപ്പാന്റെ വാപ്പാക്കും ഒക്കെ ഇത് ബാധകമാണ് അൽ വാലിദ് എന്നത്. പക്ഷെ കൂടുതൽ ഈ പദം കൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കാറുള്ളത് സ്വന്തം വാപ്പയെ ഉമ്മയെ. അവരുടെ മേലുള്ള ആളുകൾക്ക് വേറെ തന്നെ പദമുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാന, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ കാണിക്കൽ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ നിനക്കറിയാം അതിന്റെ അർത്ഥം എന്താണ്? നന്മ കാണിക്കുന്നവൻ എന്നാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിരിക്കും. ഖുർആനിലും സുന്നത്തിലും മറ്റു ചില ഇടങ്ങളിലും തൗഹീദും ബിറുൽ വാലിദൈനും, തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിറുൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് നന്മ ചെയ്യൽ, ഇത് രണ്ടും പല ഇടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അബൂബക്ര, ഇത് വേറെ തന്നെ സഹാബിയാണ്, അബൂ ബക്ര റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ തിന്മ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അത് മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ സഹാബികൾ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യലാണ്, രണ്ട് മാതാപിതാക്കളോടുള്ള ധിക്കാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചാരിയിരിക്കുകയായിരുന്നു. വജലസ വകാന മുത്തഖിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരിക്കുന്നിടത്ത് നിന്ന് ശരിയായി എഴുന്നേറ്റ് നന്നായി ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഖൗലു സൂർ, മൂന്നാമത്തെ കാര്യം മ്ലേച്ഛമായ വളരെ മോശമായ വർത്തമാനം. ഖൗലു സൂർ എന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ പറഞ്ഞു മുശ്രിക്കുകളുടെ ആഘോഷങ്ങളാണ്, അതുപോലെ തന്നെ ചിലർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ട ഭക്ഷണമാണ്, അതുപോലെ തന്നെ വേറെ ചിലർ പറഞ്ഞു മ്ലേച്ഛമായ എല്ലാ വർത്തമാനങ്ങളും അതിൽപ്പെടും. ഈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടെയും ശിർക്കിനെയും മാതാപിതാക്കളുടെ ധിക്കാരത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിപ്പിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അസ്സബഉൽ മൂബിഖാത്തിന്റെ ഹദീസ്, ഏഴു വൻ പാപങ്ങൾ, അതിന്റെ ഹദീസിലും ഇതേപോലെ തന്നെ വന്നതായി നമുക്ക് കാണാൻ സാധിക്കാം. ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞു, ഇപ്രകാരം ഒരുമിപ്പിക്കാനുള്ള കാരണം മനുഷ്യൻ ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാരണം അള്ളാഹു അവനെ സൃഷ്ടിച്ചു എന്നുള്ളത്, അതുകൊണ്ട് അള്ളാഹിനോടുള്ള ഹക്കാണ് ആദ്യത്തെ. രണ്ടാമത്തെ ഭൂമിയിലേക്ക് അവൻ വരാനുള്ള ഈ ഭൂമിയിലെ കാരണം എന്താണ്? മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് രണ്ടാമത് അത് ചേർത്ത് പറയാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അല്ല തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന. അവിടെ ആ ആയത്ത് പരിപൂർണമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ അതിന്റെ അവസാനം എന്ത് ചെയ്തിട്ടുണ്ട്? അൽ ആയ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ ആയത്ത് പരിപൂർണമായും ഈ വിഷയത്തിൽ പഠിക്കേണ്ടതാണ് എന്നാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, അവർ ചിലപ്പോൾ ഇമ്മാ അവരായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ? യബ്ലുഗന്ന ഇൻദകൽ കിബർ, അവർ നിന്റെ അടുക്കൽ പ്രായമുള്ളവരായിക്കഴിഞ്ഞാൽ, വാർദ്ധക്യമെത്തിക്കഴിഞ്ഞാൽ, അഹദുഹുമ ഉകിലാഹുമ അവരിൽ ഒരാളോ അതല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ, ഫലാ തഖുൽ ലഹുമ ഉഫിൻ, ഫലാ ചെയ്യരുത്, തഖുൽ നീ പറയരുത്, ഫലാ തഖുൽ നീ അവരോട് പറയരുത്, ലഹുമ അവരോട് രണ്ടുപേരോട് നീ പറയരുത്, ഉഫിൻ, ഉഫിൻ എന്ന് പറഞ്ഞാൽ അതവജ്ജർ, പ്രയാസമുണ്ടാകുമ്പോൾ ചിലപ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളാണ്. ഉദാഹരണത്തിന് മലയാളത്തിൽ ചേ എന്നൊക്കെ പറയുന്നു, അങ്ങനെയുള്ള വാക്കുകൾക്കാണ് ഉഫിൻ എന്ന് പറയുക. അതവജ്ജർ എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ഉഫിൻ എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പറയുന്ന, ഉറപ്പോടുകൂടി പറയുന്ന വാക്കാണ്. ഫല തഖുല്ലഹുമ ഉഫിൻ വലാ തൻഹറുഹുമ, അവരെ നീ അകറ്റരുത്, അവരോട് നീ മോശമായിട്ട് പ്രവർത്തിക്കരുത്. വഖുല്ലഹുമ ഖൗലൻ കരീമ, വഖുല്ലഹുമ നീ അവരോട് പറയണം, ഖൗലൻ കരീമ മാന്യമായ വാക്ക് നീ അവരോട് പറയണം. ഇതാണ് ഈ ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. ശരി, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇവിടെയൊക്കെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഇമ്മാ യബ്ലുഗന്ന ഇൻദക, അവർ നിന്റെ അടുക്കൽ, ഏകവചനമാണ്. പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാപ്പയോ ഉമ്മയോ ഉണ്ടായിട്ടില്ല. ഈ ആയത്ത് പറയുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ല. വാപ്പയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുന്നേ മരണപ്പെട്ടിട്ടുണ്ട്. നമസ്കാരത്തിന് ശേഷം ബാക്കി